നാലുമണിപ്പൂക്കൾ. നാലുമണി ബെൽ മുഴങ്ങിയതും ബാഗ് എടുത്ത് ക്ലാസ്സിന് വെളിയിലിറങ്ങിയതും ഒരേ സമയത്തായിരുന്നു. മുന്നേ ഓടിപ്പോവുന്ന സുമയ്ക്കും സുധയ്ക്കും ഒപ്പം എത്താൻ കഴിയുന്നില്ല. തലവേദനിക്കുന്നു. ആകെ ഒരു അസ്വസ്ഥത. എങ്കിലും കഷ്ടപ്പെട്ട് അവർക്ക് പുറകെ ഓടി. വീടെത്തിയപ്പോൾ വല്ലാതെ തലവേദനിക്കുന്നുവെങ്കിലും പ്രിയപ്പെട്ട നാലുമണിപ്പൂക്കൾ മുറ്റത്തിൻ്റെ കിഴക്കേ മൂലയിൽ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. തൻ്റെ കൈകൊണ്ട് നട്ട ചെടി. ഇത്തിരി നേരം അവയ്ക്കരികിൽ സമയം ചെലവിട്ട് അകത്തേക്ക് നടന്നു. ബാഗ് മേശമേലിട്ടിട്ട് ഡ്രസ് മാറുന്നതിനിടയിൽ കേൾക്കാം, സ്കൂൾ വിട്ട് നേരത്തെ ഓടിപ്പാഞ്ഞെത്തിയ ഏട്ടൻ അമ്മയോട് ക്ലാസ്സിലെ എന്തോ വിശേഷങ്ങൾ പറയുന്നു. അടുക്കളപ്പുറത്തെ വരാന്തയിൽ വച്ചിരിക്കുന്ന വലിയ ചരുവത്തിൽ നിന്ന് മഗ്ഗിൽ വെള്ളമെടുത്ത് കൈയും മുഖവും കഴുകുമ്പോൾ കുളിരുന്ന പോലെ. ചൂടുകാപ്പി ആറ്റിത്തണിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തി പറഞ്ഞു, എനിക്ക് വയ്യ, തലവേദനിക്കുന്നു. അമ്മ കാപ്പി ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ട് നെറ്റിയിൽ കൈവച്ചു നോക്കി. ചൂടുണ്ടല്ലോ. ഓട്ടട ഇലയിൽ നിന്ന് അടർത്തി പ്ലേറ്റിലിട്ട് തന്ന് അമ്മ പറഞ്ഞു, കഴിക്ക്, ബാമ്പുരട്ടിത്തരാം. ഓട്ടട മുറിച്ച് ഒരു കഷ്ണം വായിലിട്ടുകൊണ്ട് ചിണുങ്ങി, വേണ്ടമ്മേ, വായിൽ കയ്പ്പ്. അമ്മ നിർബന്ധിച്ചു, ഈ കാപ്പി അങ്ങോട്ട് കുടിച്ചേ ചൂടോടെ, തലവേദന പമ്പ കടക്കും. ഏട്ടൻ പറഞ്ഞു, ചുമ്മാ നുണ, അടവ്, നാളെ സ്കൂളിൽ പോവാതിരിക്കാനുള്ള വേല. അമ്മ ബാം എടുത്തുകൊണ്ട് വന്ന് നെറ്റിയിൽ പുരട്ടിത്തരുമ്പോൾ ഒന്നുകൂടെ മൂക്ക് വലിച്ചു ചിണുങ്ങി, തലവേദന, ഇത്തിരി നേരം പോയി കിടക്ക്, മാറിക്കൊള്ളും. അമ്മയുടെ ആശ്വാസ വാക്കുകൾ. ബാമിൻ്റെ മണം മൂക്കിലേക്ക് വലിച്ചു കയറ്റി കട്ടിലിൽ ചുരുണ്ടുകൂടി. ഏട്ടൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പുരയ്ക്ക് ചുറ്റും മൂന്നാല് തവണ ഒരോട്ടപ്രദക്ഷിണം. ഇടയ്ക്ക് സ്പീഡ് കുറയ്ക്കുന്നതും ഗിയർ മാറ്റുന്നതും ഇടയ്ക്കു നിന്ന് ആളെ കയറ്റുന്നതും മുന്നോട്ടെടുക്കലും സ്പീഡ് കൂട്ടലും എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം ശബ്ദം കൊടുത്ത് ഏട്ടൻ ഈ ഓട്ടം തുടരും. കളം വരച്ച് ഒറ്റക്കാലിൽ ഞൊണ്ടി അക്ക് കളിക്കാനാണ് ഏറെ ഇഷ്ടമെങ്കിലും ഏട്ടൻ്റെ ഈ ഓട്ടപ്പാച്ചിലിൽ മനഃപൂർവ്വം അക്കുകളങ്ങൾ ചവിട്ടിക്കളഞ്ഞ് ഏട്ടൻ ഓട്ടം തുടരും. അടി പിടി ബഹളം ഒക്കെ നടന്നാലും അവസാനം തടസ്സമേതുമില്ലാതെ ഏട്ടൻ്റെ ബസ്സോട്ടം തുടരും. നിവൃത്തി കേടിനാൽ അക്കുകളി ഉപേക്ഷിച്ച് ഏട്ടൻ്റെ പിറകെ ബസ്സോട്ടത്തിൽ വെറുതെ കിളിയാവാനാണ് വിധി. അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന ഏട്ടൻ്റെ ബ്രേക്കിടിയിലിൽ കൂട്ടിയിടി പതിവും. ജനലിലൂടെ കാണാം തൻ്റെ പ്രിയപ്പെട്ട നാലുമണിച്ചെടി, അതിൽ നിറയെ പൂക്കൾ. സുമിയുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഭംഗി കണ്ട് ചോദിച്ചു വാങ്ങിയതാണ് തൈ. സൂക്ഷ്മ നാലുമണിക്ക് മാത്രം വിരിയുന്ന പൂവത്രേ, അവൾ പറഞ്ഞപ്പോൾ കൗതുകം തോന്നി. പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് നട്ടുവളർത്തി. ആദ്യം പൂവിട്ട് കണ്ടപ്പോൾ എന്തായിരുന്നു സന്തോഷം. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് മുട്ടുകൾ ഇങ്ങനെ കൂമ്പി നിൽക്കുന്നത്. നാലുമണിക്ക് സ്കൂൾ വിട്ട് വന്ന് കയറുമ്പോൾ കാണാം നിറയെ വിരിഞ്ഞു നിൽക്കുന്ന ഇളം പിങ്ക് നിറത്തിലെ മനോഹരമായ മണമില്ലാത്ത പൂക്കൾ. നാലുമണിക്ക് ശരിക്കും ശ്രദ്ധിച്ചു നോക്കി നിന്നാൽ ഇവ വിടർന്നു വരുന്നത് കാണാൻ കഴിയുമോ? അതെങ്ങനെ, സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇവയെല്ലാം വിരിഞ്ഞിട്ടുണ്ടാവും. ശനിയും ഞായറും ശ്രദ്ധിക്കണമെന്ന് കരുതിയാലും ആകെ കിട്ടുന്ന കളികൾക്കിടയിൽ ഓർക്കാറേയില്ല നാലുമണിപ്പൂക്കൾ വിരിയുന്ന കാര്യം. ജനലിലൂടെ നേർത്ത കാറ്റ് അരിച്ച് അകത്തേക്ക് കയറുമ്പോൾ കുളിരുന്നു. തലയിണക്കീഴിൽ മടക്കി വെച്ചിരുന്ന പുതപ്പെടുത്ത് തലവഴങ്ങാരം മൂടി. ജനലിനരികിലെത്തിയ ഏട്ടൻ ബ്രേക്ക് പിടിച്ച് വണ്ടിയുടെ സ്പീഡ് കുറച്ച് അകത്തേക്ക് നോക്കി, മടിച്ചി, നാളെ സ്കൂളിൽ പോവാതിരിക്കാനുള്ള അടവ്. അസ്വസ്ഥതകൾക്കിടയിലും മനസ്സിൽ നേർത്ത ആശ്വാസം, ഹായ്, നാളെ സ്കൂളിൽ പോവേണ്ട. കണ്ണടച്ചുറങ്ങാനുള്ള ശ്രമം വിഫലമാവുന്നു. ഏട്ടൻ്റെ ഓട്ടപ്രദക്ഷിണത്തിൻ്റെയും ഹോണടിയുടെയും ബഹളം വെളിയിൽ ആകെ ഒരു മടുപ്പ്. ഇത്തിരി കഴിഞ്ഞപ്പോൾ ജനലിലൂടെ കേൾക്കാം അങ്ങ് താഴെ റോഡിൽ ഒരൊച്ചയും ബഹളവും. അസ്വസ്ഥതകൾ മറന്ന് പുതപ്പ് വലിച്ചു മാറ്റി കട്ടിലിൽ നിന്ന് ചാടി എണീറ്റ് ഉമ്മറത്തേക്ക് ഓടി. താഴെ തോട്ടത്തിലൂടെ കുറേ പേർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഓടുന്നു. നടയിറങ്ങി ഓടി ഗേറ്റിങ്ങിൽ ചെല്ലുമ്പോൾ ആളുകൾ വിളിച്ചു കൂവുന്നു, അയ്യോ തീ തീ. പിന്നെ ഒന്നും നോക്കിയില്ല. ഉമ്മറ പടിക്കൽ നിന്ന് ഏട്ടൻ നീട്ടി വിളിച്ചതും ശ്രദ്ധിക്കാതെ ആളുകൾക്ക് പിറകെ ഓടി. ദൂരേന്നേ കാണാൻ കഴിയുന്നു മുകളിലേക്ക് പടരുന്ന ചുവപ്പ്. ഓട്ടത്തിനിടയിൽ ആരോ ആരോടോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വാസുദേവന്റെ പുരയ്ക്ക് തീ കത്തി. ഓടിയണച്ച് ആൾക്കൂട്ടത്തിനൊപ്പം കുത്തുകല്ലിന്റെ പടികൾ ഇറങ്ങുമ്പോൾ വല്ലാത്ത അണപ്പ്. ആരൊക്കെയോ അടുത്തുള്ള തോട്ടിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം കോരിയൊഴിച്ച് തീയണയ്ക്കാനുള്ള ശ്രമം. മാനം മുട്ടേ നിൽക്കുന്ന റബ്ബർ മരത്തിന്റെ ചില്ലകളിലേക്ക് എത്തിപ്പിടിക്കാനായി ശ്രമം നടത്തുന്ന തീജ്വാലകൾ. ഈശ്വരാ, ഏറെ ദൂരം മാറി നിന്ന് കാഴ്ച കാണുമ്പോഴും വല്ലാതെ ചൂടടിക്കും പോലെ. നിലവിളി കേട്ട് നോക്കുമ്പോൾ കാണാം വാസുദേവന്റെ ഭാര്യ പൊന്നമ്മ ഇളയ കുട്ടിയെ എളിയിൽ വെച്ച് മൂത്ത കുട്ടി അമ്മയുടെ മുണ്ടിൻ തുമ്പിൽ പിടിച്ച്. ആരോ പറഞ്ഞു, ഭാഗ്യം, ആർക്കും ആപത്തൊന്നും പറ്റിയില്ല. വാസുദേവൻ പേട്ടയ്ക്ക് പോയിരിക്കുക, എത്തിയിട്ടില്ല. കഞ്ഞീടെ അടുപ്പിൽ നിന്ന് ഓലയിൽ പടർന്നു കത്തിയതാത്രേ. എന്റെ ദൈവങ്ങളെ, എല്ലാം എടുത്തോണ്ട് പോയല്ലോ, ഞങ്ങളിനി എങ്ങോട്ട് പോകും ഈശ്വരന്മാരെ? പൊന്നമ്മയുടെ നിലവിളി ആളിക്കത്തുന്ന തീനാളങ്ങളുടെ ശിസ്ന്നുള്ള ഒച്ചയിൽ അലിഞ്ഞു ചേർന്നു. അമ്പരപ്പോടെ തീജ്വാലകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അമ്മയുടെ അടുപ്പക്കാരി മീനാക്ഷിയമ്മ താടിക്ക് പിടിച്ച് മുഖത്തേക്ക് നോക്കി ആശ്ചര്യം കൂറി. ഈശ്വര, ഈ കുട്ടിയുടെ മുഖത്തെല്ലാം പൊങ്ങിയിട്ടുണ്ടല്ലോ. ഇത് പൊങ്ങൻ തന്നെ. നീ ഓടിപ്പോരണത് അമ്മ കണ്ടില്ലേ? പിന്നൊന്നും നോക്കിയില്ല, ഒറ്റ ഓട്ടമായിരുന്നു. പടവുകൾ കയറിയതറിഞ്ഞതേയില്ല. അണച്ച് കയറി ചെല്ലുമ്പോൾ കിട്ടി അമ്മയുടെ കയ്യിൽ നിന്നല്ല ചുട്ട ഒരെണ്ണം. കണ്ണു തിരുമ്മി കരഞ്ഞു നിൽക്കുമ്പോൾ ഏട്ടൻ പറഞ്ഞു, നോക്കമ്മേ, ഇവളുടെ മേലെല്ലാം ചൊറിഞ്ഞു പൊങ്ങിയേ. അമ്മ അടുത്തോട്ട് പിടിച്ചു നിർത്തി നോക്കിയിട്ട് പറഞ്ഞു, ഈശ്വരാ, ഇത് പൊങ്ങൻ പനിയാണെന്ന് തോന്നുന്നു. ഇത് എവിടുന്ന് കിട്ടിയോ? അടിയുടെ ചൂട് മാറാതെ കട്ടിലിൽ കിടന്ന് കയ്യിലേക്ക് നോക്കി. ആകെ ചുവന്നു പൊങ്ങി. പുറത്ത് മീനാക്ഷിയമ്മയുടെ ഒച്ച കേൾക്കുന്നു. പനിക്കാരിയും പുര കത്തിയ കാര്യങ്ങളുടെയും ചർച്ചയാണെന്ന് മനസ്സിലായി. അല്ലെങ്കിലും നാട്ടിലെന്ത് വിശേഷങ്ങൾ ഉണ്ടായാലും അവയെല്ലാം അമ്മയ്ക്ക് കൈമാറുന്ന ഏക വാർത്താവിനിമയ ദൂതയാണ് മീനാക്ഷി അമ്മ. അമ്മ പൊടിയരിക്കഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതിനിടയിൽ അച്ഛനോട് വാസുദേവന്റെ പുര കത്തിയ കാര്യം പറഞ്ഞ് സങ്കടപ്പെട്ടു. പാവം, അവളും പിള്ളാരും ഇനി എങ്ങോട്ട് പോവും? മതിയമ്മേ, വാ കഴിക്കുന്നു. വാശി പിടിച്ചപ്പോൾ അമ്മ മതിയാക്കി. കട്ടിലിൽ ചുരുണ്ടുകൂടുമ്പോൾ വല്ലാത്ത കുളിര്. അമ്മ മെല്ലെ നെറ്റിമേൽ തടവിത്തന്നു. ശിസ്ന്നുള്ള ഒച്ച. ആകാശത്തോളം ഉയരുന്ന തീജ്വാലകൾക്ക് ചുവപ്പും നീലയും ഇടകലർന്ന നിറം. ഹോ, പൊള്ളുന്നല്ലോ അമ്മേ, തീയ്. പിറുപിറുക്കുമ്പോൾ അമ്മ ശാസിച്ചു, തീയൊന്നുമില്ല, കിടന്നുറങ്ങാൻ നോക്ക്. അമ്മ അച്ഛനോട് പറഞ്ഞു, വയ്യാന്ന് പറഞ്ഞ് കട്ടിലിൽ കിടന്നവൾ എങ്ങനെ അവിടെ പാഞ്ഞുപോയെന്ന് ആരും കണ്ടില്ല. അച്ഛൻ അമ്മയോട് സംശയം പങ്കുവച്ചു. ഇനി ഇവൾ അത് കണ്ട് പേടിച്ചതാവുമോ? അമ്മ, ഏയ്, ഇവൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ചൂടുണ്ടായിരുന്നു. ഉടുപ്പ് മാറ്റി അമ്മ മേലു കാണിച്ചു കൊടുക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, ആകെ പൊങ്ങിയിട്ടുണ്ടല്ലോ, ഇതെങ്ങനെ കിട്ടി? അച്ഛാ, ആകാശത്തോളം ഉയരത്തിലായിരുന്നു ആ തീ. അച്ഛനോട് അന്ന് കണ്ട ആശ്ചര്യം പങ്കുവയ്ക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, പാവം വാസുദേവൻ. അച്ഛനും അമ്മയും വാസുദേവനെയും കുടുംബത്തെയും പറ്റി പറയുമ്പോൾ വീണ്ടും ചിണുങ്ങി. അമ്മേ, വയ്യ. അച്ഛൻ നെറ്റിമേൽ തടവി ആശ്വസിപ്പിച്ചു, ഉറങ്ങിക്കോ. അസ്വസ്ഥതകളാൽ അറിയാതെ വീഴുന്ന ഞരക്കങ്ങൾക്കിടയിൽ കേട്ടു അമ്മയുടെ ശബ്ദം. നല്ലോണം പൊങ്ങിയിട്ടുണ്ട്, 5 ദിവസം പിടിക്കും. പനിച്ചൂടിൻ്റെയും അസ്വസ്ഥതകളുടെയും ഇടയിലും മനസ്സിലൊരു ആശ്വാസം. ഈശ്വരാ, കോളടിച്ചു. ഒരാഴ്ച ഇങ്ങനെ പനിച്ചു വിറച്ച് ഈ കട്ടിലിൽ മൂടി പുതച്ച് എന്തൊരു സുഖം. രാവിലെ എഴുന്നേൽക്കണ്ട, പഠിക്കണ്ട, സ്കൂളിൽ പോവണ്ട, ആരും വഴക്ക് പറയില്ല. കുറേ ദിവസം ഇങ്ങനെ. പാവ ഏട്ടൻ രാവിലെ എണീറ്റ് കഷ്ടപ്പെട്ട് പഠിച്ച് സ്കൂളിൽ പോവാൻ ഒരുങ്ങുമ്പോൾ ഞാനിങ്ങനെ സുഖമായി മൂടി പുതച്ച് പുതപ്പിനടിയിൽ. സുമയും സുതയും കഷ്ടപ്പെട്ട് പദ്യം മുഴുവൻ കാണാപ്പാടം പഠിച്ചിട്ടുണ്ടാവുമോ? കണക്ക് മാഷിൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവുമോ? ഹോ, എന്തൊരാശ്വാസം. പുതപ്പ് തലവഴങ്ങാരം മൂടി പുതയ്ക്കുമ്പോൾ അച്ഛൻ പുതപ്പ് മാറ്റി പറഞ്ഞു, തല മൂടിയാൽ ശ്വാസം മുട്ടില്ലേ? വേഗം ഉറങ്ങിക്കൂ, രാവിലെ ഉണരുമ്പോൾ പനി പമ്പ കടക്കും. ഏ, പനി നാളെ മാറുമോ? ആശ്വാസം ആശങ്കയായി. നാളെ സ്കൂളിൽ പോവേണ്ടി വരുമോ? നാളത്തെ ഹോംവർക്ക് ചെയ്തില്ലല്ലോ അമ്മേ. അച്ഛൻ, ഈ അസുഖവും കൊണ്ട് നീ നാളെ എങ്ങനെ സ്കൂളിൽ പോവും? കയ്യിലെ ചുവന്ന തടിപ്പുകൾ കാട്ടി അച്ഛനോട് ചോദിച്ചു, ഇതൊക്കെ എപ്പോൾ പോവും അച്ഛാ? അച്ഛൻ, 3-4 ദിവസം കഴിയുമ്പോൾ, അതൊക്കെ താനേ പോയിക്കുള്ളൂ. നാളത്തെ കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടിയ ആശ്വാസത്തോടെ പനിച്ചൂടിൻ്റെ അസ്വസ്ഥതകളാൽ കുളിരുന്ന ദേഹത്തോടെ മൂടിപ്പുതച്ചുറങ്ങാൻ ശ്രമിക്കുമ്പോൾ കാതുകളിൽ ഇസ്ന്നുള്ള തീ ആളിപ്പടരണ ശബ്ദം, കണ്ണുകളിൽ ചുവപ്പും നീലയും കലർന്ന ആ തീനാളങ്ങൾ, അറിയാതെ ഉള്ളിൽ നിന്നുതിർന്നു വീഴുന്ന ഞരക്കങ്ങൾക്കിടയിലും അറിയുന്നു ശിരസിൽ അച്ഛൻ്റെ കരസ്പർശത്തിൻ്റെ നേർത്ത തണുപ്പ്, നേരിയ ആശ്വാസം. കൈകൾ രണ്ടും പിണച്ച് കാൽമുട്ടുകൾക്കിടയിലേക്ക് വെച്ച് ചുരുണ്ടുകൂടി നെറ്റിമേൽ നേർത്ത കുളിർമ പടർന്ന സുഖത്താൽ മെല്ലെ പാതി തുറന്ന കണ്ണാൽ കണ്ടു അമ്മ നനച്ച നേർത്ത തിരശീല നെറ്റിമേൽ വെച്ച് തരികയായിരുന്നു. അകത്തെ പൊള്ളണ ചൂടൊന്ന് ശമിക്കാനായി. ഹായ്, നല്ല ആശ്വാസം. വീണ്ടും കണ്ണുകൾ താനേ അടഞ്ഞു പോകുന്നു. അറിയാതെ അറിയാതെ മനസ്സ് താനേ മന്ത്രിച്ചു. ഹായ്, നല്ല സുഖം. നാളെ സ്കൂളിൽ പോവേ വേണ്ട. നാളെ ഉറപ്പായും സൂക്ഷ്മ 4 മണിക്ക് നോക്കിയിരിക്കണം. കോമ്പി നിൽക്കുന്ന ആ മൊട്ടുകളത്രയും 4 മണിക്ക് വിരിഞ്ഞു വരുന്നത് കാണാൻ തൻ്റെ പ്രിയപ്പെട്ട 4 മണിപ്പൂക്കൾ. A desert representation.